ദൈവം പുരുഷനെയും സ്ത്രീയെയും എല്ലാ പ്രകാരത്തിലും തമ്മിൽ യോജിക്കുന്നവരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്ത്രീയെ തക്ക തുണയായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അവൾ പുരുഷന്റെ ഒരു ഭാഗമാകുന്നു. അവളെ കൂടാതെ പുരുഷൻ അപൂർണനാണ്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
നാം പൗലോസിന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ചിന്തിച്ചു. പൗലോസ് ഒരു വിവാഹിതനായിരുന്നിരിക്കും എന്ന് നാം കണ്ടുകഴിഞ്ഞു. ഏഴാം അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിങ്ങൾ എഴുതിയയച്ച സംഗതികളെക്കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ, സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്, എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. നാം ആദ്യം കൊരിന്തിനെ മനസ്സിലാക്കണം. ഇതിനു മുൻപ് പല പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊരിന്തിലെ ഏറ്റവും വലിയ ആകർഷണം അഫ്രഡൈറ്റ് ദേവിയുടെ ക്ഷേത്രമായിരുന്നു. ആ പട്ടണം മുഴുവൻ നിറയ്ക്കത്തക്കവണ്ണമുള്ള ക്ഷേത്രം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. മറ്റേതൊരു വിജാതീയ ക്ഷേത്രം പോലെയും തന്നെയായിരുന്നു ഈ ക്ഷേത്രവും. ലൈംഗികത്വമായിരുന്നു അവിടുത്തെ മതം. പതിവ്രത എന്ന് പറയപ്പെട്ടിരുന്ന 1000 കന്യകമാർ ഓരോ സമയത്തും അവിടെ ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ ചെല്ലുന്ന ഒരാൾക്ക് ഭക്ഷണവും മദ്യവും ലൈംഗികമായി ബന്ധപ്പെടുവാനുള്ള അവസരവും ആവശ്യം പോലെ ഉണ്ടായിരുന്നു. ഈ പതിവ്രതകളായ കന്യകമാർ 1000 വേശ്യമാരായിരുന്നു എന്ന കാര്യം മറക്കരുത്. മതത്തിന്റെ മറവിൽ പച്ച മാംസം വിറ്റ് പണമുണ്ടാക്കിയിരുന്ന വേശ്യകൾ, മതത്തിന്റെ പേരിൽ ലൈംഗികത്വം നടമാടിയിരുന്ന ആ അവസ്ഥ അല്ല പ്ലേറ്റോയുടെ തത്വശാസ്ത്രം അതായിരുന്നല്ലോ. ആ സംസ്കാരത്തിലെ അസാൻമാർഗികത്വം മനുഷ്യർ മറന്നുകളയാറുണ്ട്. അന്നത്തെ തത്വശാസ്ത്രം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവയിൽ നിന്നും മോചനം നേടുക. അതത്രേ വിജാതീയത്വം. ഗ്രീക്കുകാരുടെ രണ്ട് അടിസ്ഥാന തത്വശാസ്ത്രങ്ങളിൽ നിന്നും അത് പുറപ്പെട്ടു. സ്തോയിക്കർ പറഞ്ഞു, അടിസ്ഥാന ആഗ്രഹങ്ങളെ ത്യജിക്കണം അല്ലെങ്കിൽ അടിച്ചമർത്തണമെന്ന്. എപ്പിക്യൂരിയർ പറഞ്ഞു, അവയെ എത്രമാത്രം സംതൃപ്തിപ്പെടുത്താമോ അത്രമാത്രം തൃപ്തിപ്പെടുത്തണമെന്ന്. ഇതായിരുന്നു അന്നത്തെ ഏറ്റവും അധികം പ്രചാരത്തിലിരുന്ന ചിന്തകൾ. റോമൻ ലോകത്തിൽ ഭാര്യ എന്നാൽ ഒരാളുടെ ജംഗമ സ്വത്തായിട്ടാണ് പരിഗണിച്ചിരുന്നത്. അവളൊരു പണിയെടുക്കുന്ന കുതിര മാത്രമായിരുന്നു. ഒരു പുരുഷന് സാധാരണയായി അനേകം ഭാര്യമാരുണ്ടായിരുന്ന ഒരു അവസ്ഥ. ഒരാൾ അടുക്കളയുടെ ചുമതല വഹിച്ചിരുന്നു, വേറൊരാൾക്ക് മറ്റു മുറികളുടെ ചുമതലയായിരുന്നു, ഇനിയും ഒരാൾ തുണിയുടെ എല്ലാം ചുമതലയായിരുന്നു. അങ്ങനെ എത്ര പേരെ ഒരാൾക്ക് ആവശ്യമുണ്ടോ അത്രയും പേരെ കൊണ്ടുവരാമായിരുന്നു. ഇവരുമായുള്ള ലൈംഗിക ബന്ധം രണ്ടാമത്തെ കാര്യമായിരുന്നു. കാരണം സുന്ദരിമാരായ യുവതികളെ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്നല്ലോ. പുരുഷൻ അവരുടെ അടുത്ത് പോയിരുന്നു. അവിശ്വസനീയമായി തോന്നാം, പക്ഷേ അതാണ് സംഭവിച്ചിരുന്നത്. ഇന്നും ഇതുപോലുള്ള അന്യായങ്ങൾ നടക്കുന്നു എന്നതാണ് വിചിത്രം. ഞാൻ അതേക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഒന്നിലധികം ഭാര്യമാരെ വിവാഹം ചെയ്യുന്നവർ ഇന്നും ഈ അധപ്പതിച്ച ചിന്താഗതിയിലാണ് തുടരുന്നത് എന്നോർക്കണം. അങ്ങനൊരു സാഹചര്യത്തിൽ പൗലോസ് വിവാഹത്തെ വളരെ ഉയർന്ന ഒരു അവസ്ഥയായി ചിത്രീകരിക്കുന്നു, ഒരു ഉന്നതമായ ബന്ധം. എന്നിട്ട് കൊരിന്ത്യരോട് പറയുന്നത്, അവർ തങ്ങൾക്ക് ചുറ്റുമുള്ളവർ ജീവിക്കുന്നതുപോലെ താണ നിലവാരത്തിൽ കഴിയരുതെന്നത്രേ. ഓരോ പുരുഷനും ഓരോ ഭാര്യയും ഓരോ സ്ത്രീക്കും അവളുടേതായ ഭർത്താവും ഉണ്ടായിരിക്കണം എന്നത്രേ. വിജാതീയ ലോകത്തിലെ അടിമയായി സ്ത്രീയെ കാണുന്നതിൽ നിന്നും റോമൻ ലോകത്തിലെ ഒരു വസ്തുവായി സ്ത്രീയെ കാണുന്നതിൽ നിന്നും പൗലോസ് സ്ത്രീയെ ഉയർത്തി പുരുഷനോട് ചേർത്ത് അവന്റെ ജീവിത പങ്കാളി എന്ന അവസ്ഥയിലാക്കി കാട്ടി. അവൾക്ക് അവകാശപ്പെട്ട ആ ശരിയായ സ്ഥാനത്തേക്ക് പൗലോസ് അവളെ യഥാസ്ഥാനപ്പെടുത്തി. കൊരിന്ത് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഫസോസിലായിരുന്നു. എഫസോസിലും കൊരിന്തിലെ അവസ്ഥ തന്നെയായിരുന്നു. അവിടെ ഡയാന ദേവിയുടെ ക്ഷേത്രത്തിലായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എഫേസ്യർക്കാണ് പൗലോസ് എഴുതിയത്, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീനെന്ന്. എഫേസ്യ ലേഖനം പഠിച്ചപ്പോൾ ഈ വിഷയം വളരെ വിശദമായി നാം പഠിച്ചതാണ്. ഇവിടെ ഞാൻ വീണ്ടും അതിന് സമയം വിനിയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഭാര്യമാരോട് അനുസരിക്കുവാനല്ല പറഞ്ഞിരിക്കുന്നത്, കീഴടങ്ങിയിരിക്കുവാനാണ്. ദൈവം പുരുഷനെയും സ്ത്രീയെയും എല്ലാ പ്രകാരത്തിലും തമ്മിൽ യോജിക്കുന്നവരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്ത്രീയെ തക്ക തുണയായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അവൾ പുരുഷന്റെ ഒരു ഭാഗമാകുന്നു. അവളെ കൂടാതെ പുരുഷൻ അപൂർണനാണ്. അടിമ എന്ന അവസ്ഥയിൽ നിന്നും പൗലോസ് സ്ത്രീയെ ഉയർത്തി പുരുഷന്റെ പങ്കാളി എന്ന അവസ്ഥയിലാക്കി വയ്ക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ചാലും, മൂന്നാം വാക്യം, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടമ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. അവൾ അവനോട് പ്രതികരിക്കണം. അവളെ സ്നേഹിക്കുന്നു എന്ന് അവൻ ആദ്യം പറയണം, സ്നേഹം പ്രകടിപ്പിക്കണം. നാലാം വാക്യം, ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്ര അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കത്ര അധികാരം. അഫ്രഡൈറ്റിന്റെ ആ ക്ഷേത്രത്തിലേക്ക് പുരുഷൻ ഓടിപ്പോകരുതെന്നാണ് പറയുന്നത്. ഭാര്യയെ കബളിപ്പിച്ച് അവിഹിത ബന്ധങ്ങളിൽ തുടരുതെന്ന്, അത് പാപമാകുന്നു. സ്നേഹവും ലൈംഗികത്വവും ഭവനത്തിലാണ് ഉണ്ടാകേണ്ടത്. അതത്രേ പൗലോസ് ഇവിടെ പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥം. വിവാഹത്തിനുള്ള ഒരേ ഒരു ലക്ഷ്യം സ്നേഹം എന്നുള്ളതാണ്, ലൈംഗികത്വമല്ല. പിന്നെയോ, സ്നേഹം. വിവാഹത്തിനുള്ള പ്രേരണ അല്ലെങ്കിൽ ആന്തരിക ഉദ്ദേശം പണമാകരുത്, ജോലിയാകരുത്, കുടുംബമാകരുത്, സൗന്ദര്യമാകരുത്. സ്നേഹമെന്ന ഒരു പ്രഥമമായ കാര്യം കഴിഞ്ഞിട്ടേ മറ്റെന്തിനും പ്രാധാന്യം കൊടുക്കാവൂ. ഇന്ന് പല ഉദ്ദേശങ്ങളോടെയാണ് വിവാഹം നടക്കുന്നത്, ഇല്ലേ? ഞാൻ പറയാതെ അവയെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. ഇത്ര ഭംഗിയായി വിഷയത്തെക്കുറിച്ച് പറയുവാൻ പൗലോസ് തന്റെ ജീവിതത്തിൽ ഒരു നല്ല സ്ത്രീയുടെ സ്നേഹം അറിഞ്ഞിരിക്കും എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. തിരുവചനത്തിലെ മഹാന്മാരായ മിക്ക പുരുഷന്മാരും സ്ത്രീയുടെ സ്നേഹം അറിഞ്ഞവരായിരുന്നു. അവിഹിതമായല്ല എന്നോർപ്പിക്കട്ടെ. ആദാമിനെയും ഹവ്വായെയും നാം കാണുന്നു, യാക്കോബിനെയും റാഹേലിനെയും നാം കാണുന്നു, ബോവസും രൂത്തും ദാവീദും അബീഗയിലും, അങ്ങനെ അനേകം ദൈവപുരുഷന്മാർ. എന്നാൽ അതെല്ലാം ശരിയായിട്ടുള്ള ബന്ധങ്ങൾ തന്നെയായിരുന്നു എന്നോർക്കണം. ഏതൊരു വലിയ മനുഷ്യന്റെയും പിൻപിലൊരു വലിയ സ്ത്രീ ഉണ്ടായിരിക്കും എന്ന ആ തത്വം. ഒന്നാം വാക്യത്തിൽ തൊടാതിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് ലൈംഗിക വേഴ്ചയ്ക്കായി തൊടാതിരിക്കുക എന്നാണ് അർത്ഥം. അവിവാഹിത ജീവിതം മേന്മയേറിയത് എന്ന് കാണിക്കുവാനല്ല പൗലോസ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നോർക്കണം. ചില പ്രത്യേക പരിതസ്ഥിതികളിൽ അത് നല്ലതായിരിക്കാം. വിവാഹ ജീവിതം മോശമായിരുന്നെങ്കിൽ ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തെ പൗലോസ് അതിനോട് സാമ്യപ്പെടുത്തുകയില്ലായിരുന്നല്ലോ. കുടുംബജീവിതം ശരിയാകുന്നുവെങ്കിൽ മറ്റെല്ലാ രംഗത്തും അതിന്റെ സ്വാധീനം കാണുവാൻ സാധിക്കും എന്ന കാര്യം നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഏഴാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെയല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പീൻ. ഞാൻ ഇത് കൽപ്പനയായിട്ടല്ല, അനുവാദമായിട്ടത്ര പറയുന്നത്. ഇവിടെ 3 പ്രത്യേക വ്യവസ്ഥകളിൽ ഭാര്യ ഭർത്താക്കന്മാർ കുറെ സമയം പിരിഞ്ഞിരിക്കാൻ അനുവദിക്കുന്നു. പരസ്പര സമ്മതത്തോടെ തൽക്കാലത്തേക്ക് പ്രാർത്ഥനയിൽ ഏകാഗ്രത ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടെ സാത്താന്റെ പരീക്ഷയ്ക്ക് വിധേയരായി തിന്മ ചെയ്യാതെ വണ്ണം വീണ്ടും ഭാര്യാഭർത്തൃബന്ധം പുലർത്തിക്കൊള്ളുവിൻ. ദൈവജനത്തെ പരീക്ഷിക്കുവാൻ സാത്താൻ എപ്പോഴും ജാഗരിക്കുന്നു. പൗലോസ് പറയുന്നു ഇതൊരു കൽപ്പനയല്ല. പിന്നെയോ, ഭാര്യയെയോ ഭർത്താവിനെയോ സാത്താൻ പരീക്ഷിച്ച് വീഴിക്കാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു നിർദ്ദേശമാകുന്നു എന്ന്. ഭാര്യയും ഭർത്താവും നാളുകളായി അകന്ന് ജീവിക്കുന്ന അനുഭവം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയാണ്. ജോലിക്കുവേണ്ടി വടക്കേന്ത്യയിലോ വിദേശത്തോ പോയിരിക്കുന്ന ജീവിത പങ്കാളി, ദാമ്പത്യ ജീവിതത്തിന്റെ അനുഗ്രഹം അനുഭവിക്കാതെ പണമുണ്ടാക്കുവാൻ ഓടി നടക്കുന്നവർ വളരെ സൂക്ഷിക്കണം കേട്ടോ. പലരും ഒരു ഗത്യന്തരവുമില്ലാതെ ഈ സ്ഥിതിയിലായിരിക്കുകയാണെന്ന് എനിക്കറിയാം. ആ അവസ്ഥയിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കുക. ആത്മീക കാര്യങ്ങൾക്കായി പരസ്പരമുള്ള സമ്മതത്തോടെ തൽക്കാലത്തേക്ക് അല്ലാതെ ഭാര്യയും ഭർത്താവും അകന്നിരിക്കുന്നത് ദൈവഹിതമല്ല. ആ കാര്യത്തിൽ ദൈവഹിതം ഇനിയും അന്വേഷിക്കേണ്ടതില്ല കേട്ടോ. പണത്തേക്കാൾ വലുതാണ് ബന്ധം എന്നോർക്കണം. പരീക്ഷയുടെ തീച്ചൂളയിൽ തങ്ങളുടെ ഭാരം ആരോടും പറയുവാൻ സാധിക്കാതെ നട്ടം തിരിയുന്ന ഭാര്യാഭർത്താക്കന്മാർ പലർക്കും പിന്നെ അങ്ങനൊരു വികാരം ഇപ്പോൾ ഇല്ല എന്ന സ്ഥിതിയിലെത്തിക്കഴിഞ്ഞു. ഉള്ളവർക്ക് തന്നെ തുറന്നു പറയുവാൻ ഒക്കുമോ? നാണക്കേടല്ലേ? എന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഭർത്താവിനോ, എന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഭാര്യയ്ക്കോ പറയുവാൻ സാധിക്കുമോ? നാണക്കേടാണ്. പല ഭവനങ്ങളിലും ഇത് തീരുമാനിക്കുന്നത് അപ്പനും അമ്മയുമാകുന്നു. അവർ കുറെ നാൾ അവിടെയും ഇവിടെയും കിടന്നാൽ എന്താ, പണം വേണ്ടായോ? അതില്ലാതെ വരുമ്പോൾ അറിയാം ബുദ്ധിമുട്ട്. വളരെ സത്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ വിഷയത്തിൽ പൌലോസിന്റെ നിർദ്ദേശത്തോടെ ചേർന്നു പോകുവാൻ തീരുമാനമെടുക്കുന്നതാണ് നല്ലത്. അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിനുള്ള വഴിയുണ്ടാകും. ഒരുപക്ഷെ പല രംഗങ്ങളിലും ഞെരുങ്ങേണ്ടതായി വന്നേക്കാം, വളരെ ഏറെ രംഗങ്ങളിൽ ത്യാഗം ചെയ്യേണ്ടതായി വന്നേക്കാം. എന്നാൽ ജീവിതം അനുഗ്രഹപ്രദമായിരിക്കും എന്ന് മറക്കരുത്. ദൈവമക്കളായവർക്കേ ഈ നിർദ്ദേശം പ്രയോജനം ചെയ്യും. വാസ്തവത്തിൽ ദൈവപൈതലായി തീർന്നിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതം സ്വർഗതുല്യമായിരിക്കും. ഏഴാം വാക്യം, സകല മനുഷ്യരും എന്നെപ്പോലെ ആയിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു, എങ്കിലും ഒരുവന് ഇങ്ങനെയും ഒരുവന് അങ്ങനെയും താൻ താന്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. ഇതെഴുതുന്ന സമയത്ത് പൌലോസിന് ഭാര്യ ഉണ്ടായിരുന്നില്ല, അവൻ പുനർവിവാഹം ചെയ്തിരുന്നില്ല, അവൻ യാത്ര ചെയ്തു പോയിരുന്നിടത്തൊക്കെ അവൻ ഭാര്യയെ കൂടെ കൊണ്ടുപോയിരുന്നില്ല. കർത്താവിന്റെ വേലയിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കത്തക്കവണ്ണം അവിവാഹിതരായി കഴിയുന്ന അനേകരുണ്ട്. അവർ അപ്രകാരത്തിലുള്ള ഒരു ത്യാഗം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സത്യമാണ്. ചിലർ പല വർഷങ്ങളിലേക്ക് ആ തീരുമാനം കൈക്കൊണ്ടപ്പോൾ ചിലർ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങനെ ജീവിക്കുവാൻ തീരുമാനിച്ചു. നമ്മുടെ കർത്താവ് മത്തായിയുടെ സുവിശേഷം 19:12 പറഞ്ഞിരിക്കുന്നത്, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ക്ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യർ ക്ഷണ്ണന്മാരാക്കിയ ക്ഷണ്ണന്മാരുമുണ്ട്, സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ക്ഷണ്ണന്മാരാക്കിയ ക്ഷണ്ണന്മാരുമുണ്ട്. ചിലർ വിവാഹിതരാകാനും ചിലർ അവിവാഹിതരാകാനും കർത്താവ് വരം നൽകിയിരിക്കുന്നു. വിവാഹം അനുവദിച്ചിരിക്കുന്നു, കൽപ്പിച്ചിട്ടില്ല. ഓരോരുത്തർക്കും താൻ താന്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. 8-9 വാക്യങ്ങളിൽ നാം കാണുന്നു, വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം എന്ന് ഞാൻ പറയുന്നു. ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ. അഴലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത്. അടക്കാൻ കഴിയാത്ത വികാരത്താൽ അലയുന്നതിനേക്കാൾ വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം തങ്ങളെ തന്നെ അടക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, അഥവാ തങ്ങളിൽ തന്നെ നേട്ടം വരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്നാണ് അർത്ഥം. സ്വയനിയന്ത്രണത്തിന് ഇന്ദ്രിയജയത്തിന് പാടുപെടുന്നവർ എന്ന് ചുരുക്കം. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരേ ഒരു പരിഹാരം വിവാഹം കഴിക്കുക എന്നതത്രേ. ലൈംഗിക വികാരം ദൈവം മനുഷ്യന് നൽകിയതാകുന്നു എന്ന കാര്യം മറക്കരുത്. വിവാഹബന്ധത്തിനുള്ളിൽ അത് വിശുദ്ധവും ന്യായമായതും നല്ലതുമാണ്. അതിനാൽ വിവാഹം കഴിച്ച് ഈ വികാര സമ്പൂർത്തിക്കായി ശുദ്ധവും ന്യായവുമായൊരു മാർഗം ഉണ്ടാക്കിക്കൊടുക്കുന്നതാണ് അവിവാഹിതരായി അപകടകരമായ പരീക്ഷയിൽ അഴലുന്നതിനേക്കാൾ നല്ലത്. ഈ വരം ഇല്ലാതെ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളവർ ദുർനടപ്പിൽ ജീവിക്കുന്നത് നാട്ടിൽ പാട്ടാണല്ലോ. ഒന്ന് നല്ലതും മറ്റേത് മോശവും എന്നുള്ള ആശയത്തിലല്ല നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടും നല്ലതാകാം. വികാരത്താൽ കത്തുന്നതിനേക്കാൾ നല്ലതാണ് വിവാഹം കഴിക്കുന്നത്. എന്നാൽ വിവാഹം സാധ്യമല്ല എങ്കിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ആയുസ് മുഴുവനും കത്തുന്നത്. ഇവിടെ പൌലോസ് വിവാഹത്തെക്കുറിച്ച് ചെയ്തിരിക്കുന്ന ചർച്ച വളരെയേറെ രൂക്ഷമായ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. കാരണം ഇത് മുഴുവനായും ലൈംഗികത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംസാരിച്ചിരിക്കുന്നതെന്നുപോലും. വിശുദ്ധ വിവാഹത്തിൽ ഇതിനേക്കാൾ ഉന്നതമായ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളുമുണ്ട്. പൌലോസ് തന്നെ ഇതേക്കുറിച്ച് അറിവുള്ളവനായിരുന്നു. മറ്റ് സമയത്ത് അവനത് പറയുന്നുമുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് പൌലോസ് ഇങ്ങനെ വിവാഹ ജീവിതത്തിലെ ലൈംഗികത്വത്തിന് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നതിന് കാരണമുണ്ട്. ഒന്ന്, ഇവിടെ നമുക്ക് പൌലോസ് കൊരിന്ത്യർ ചോദിച്ച ചോദ്യങ്ങൾക്കയച്ച മറുപടിയേ ഉള്ളൂ. അവരുടെ ചോദ്യങ്ങളില്ല. അവർ ചോദിച്ച ചോദ്യങ്ങൾ ഒരുപക്ഷെ ഈ വിധത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് കളമൊരുക്കുന്നതായിരിക്കും. 2, അത് മാത്രമല്ല, കൊരിന്ത് പട്ടണം എപ്രകാരമുള്ള പട്ടണമായിരുന്നു എന്ന് നാം കണ്ടതാണല്ലോ. മിക്കവാറും കുടുംബ പ്രശ്നങ്ങളെല്ലാം തന്നെ ലൈംഗികത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. 3, ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇതിനെ മോശമായി ഉപയോഗിക്കുന്നതിലൂടെയാണല്ലോ തരം താഴ്ത്തപ്പെട്ടത്. അതുകൊണ്ട് പൌലോസിന്റെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച അസ്ഥാനത്തല്ല. ദൈവം നൽകിയ ഈ അനുഗ്രഹം പാവനമായി തന്നെ കാണുവാൻ നമുക്ക് സാധിക്കണം. വിവാഹബന്ധത്തിന് വെളിയിലുള്ള എല്ലാ ലൈംഗിക ബന്ധങ്ങളും പാപമെന്ന് മനസ്സിലാക്കി ഉപേക്ഷിക്കണം. ദൈവം താങ്കളെ എന്തിനായി വിളിച്ചിരിക്കുന്നു എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം. തുടർന്ന് വിവാഹം കഴിച്ചിട്ടുള്ളവരോട് പൌലോസ് ഇനിയും പറയുന്നത് 19 വാക്യങ്ങൾ, വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്ന് വരികിൽ ഭർത്താവോട് നിരന്നുകൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. ഇവിടെ ഇതാ ഒരു കൽപ്പന. പൌലോസ് അത് തക്ക സ്ഥാനത്ത് തന്നെ ചേർക്കുന്നു. ഭാര്യ അവളുടെ ഭർത്താവിനെ പിരിയരുത്, ഭർത്താവ് അവന്റെ ഭാര്യയെയും പിരിയരുത്. അവരിൽ ആരെങ്കിലും ഒരാൾ പിരിഞ്ഞെന്നാൽ അവർ അവിവാഹിതരായി തുടരണം. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ പ്രശ്നം പൊങ്ങി വന്നിരിക്കുന്നു. പൗലോസ് കൊരിന്തിൽ വന്ന് അവരോട് സുവിശേഷം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുടുംബത്തിന്റെ പുരുഷൻ ക്രിസ്തുവിനെ അംഗീകരിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ സ്ത്രീ അതിനെതിരായി കാണപ്പെട്ടു. മറ്റൊരു കുടുംബത്തിൽ ഭാര്യ ക്രിസ്തുവിനെ അംഗീകരിച്ചു മുൻപോട്ട് വന്നു, എന്നാൽ ഭർത്താവ് അതിനെതിരായി നിന്നു. അതുപോലുള്ള ഒരു സാഹചര്യത്തിൽ വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത്? 12 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത്, ഒരു സഹോദരന് അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നുവെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും ഇരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരെന്നു വരും, ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. ഭർത്താവ് വിശ്വാസിയും ഭാര്യ അവിശ്വാസിയുമായ ചുറ്റുപാടിൽ കരണീയമായിട്ടുള്ളതെന്തെന്ന് ഇവിടെ പറയുന്നു. ഇരുവരും പുറജാതിക്കാരായിരുന്നപ്പോഴാണ് വിവാഹം നടന്നത്. ഇപ്പോൾ ഭർത്താവ് രക്ഷിക്കപ്പെട്ട് ആ അവസ്ഥയിൽ നിന്നും അവൻ ഒരു വിശ്വാസിയായി തീർന്നു. പുറജാതിക്കാരത്തിയായ ഭാര്യയെ എന്തു ചെയ്യണം? ഇപ്പോൾ പൗലോസ് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടാലും വിവാഹത്തിന്റെ ഭദ്രതയ്ക്ക് കോട്ടം വരുന്നില്ല. രക്ഷിക്കപ്പെടാത്ത ജീവിത പങ്കാളിയെ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതേസമയം വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വിവാഹബന്ധത്തിൽ പ്രവേശിക്കുന്നതിനെ ഇത് സാധൂകരിക്കുന്നില്ല. ഇവിടെ വേറൊരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, വിവാഹബന്ധത്തിലായ ഭാര്യയോ ഭർത്താവോ രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനോഭാവത്തെ ആശ്രയിച്ചാണ് അവർ ഒരുമിച്ച് ജീവിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത്. ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ട് വിവാഹബന്ധത്തിന് അശുദ്ധി സംഭവിക്കുന്നില്ല. അതിനാൽ അത് വേർപെടുത്തേണ്ട ആവശ്യമില്ല. ദൈവവൈതൽ പിരിയാൻ മുൻകൈ എടുക്കരുത് എന്ന് ചുരുക്കം. ഇവിടെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ധാർമ്മികമായോ ആന്തരികമായോ ആത്മീയമായോ ഉണ്ടാകുന്ന മാറ്റത്തെയല്ല സൂചിപ്പിക്കുന്നത്. 1 തിമൊഥെയൊസ് 4:4-5 വാക്യങ്ങളിൽ ഭക്ഷണം വിശുദ്ധീകരിക്കപ്പെടുന്നതായി പറയുന്നു. ഇത് ഭക്ഷണത്തിന് ആന്തരികമായി ഉണ്ടാകുന്ന പരിവർത്തനം കൊണ്ടല്ല, ദൈവമഹത്വത്തിനായി ഭക്ഷിക്കേണ്ടതിന് വിശ്വാസി ഭക്ഷണത്തെ വേർതിരിക്കുന്നതിനെയാണ്. വിശ്വാസിയായ ഭർത്താവോ ഭാര്യയോ തങ്ങളുടെ ജീവിത പങ്കാളിയുടെ മേൽ ആത്മീകമായ ഒരു സ്വാധീനം ചെലുത്താൻ മുഖാന്തരം ആക്കുന്നതാണ് വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നിവിടെ പറയുന്നതിന്റെ അർത്ഥം. ഒരാത്മിക വലയത്തിലാകെയും ആയത് രക്ഷയിലേക്ക് നടത്തുകയും ചെയ്തു എന്ന് വരാം. ഇതേ സ്വാധീനത മക്കളുടെ മേലും വരുന്നു. വിവാഹബന്ധത്തിന് അശുദ്ധി സംഭവിക്കാത്തതിനാൽ അതിൽ ജനിക്കുന്ന സന്തതികളും നിയമദൃഷ്ട്യാ അംഗീകാരയോഗ്യരാണ്. 15 വാക്യം നോക്കിക്കാട്ടെ. അവിശ്വാസി വേർപിരിയുന്നു എങ്കിൽ പിരിയട്ടെ, ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല. എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അവിശ്വാസിയായ ജീവിത പങ്കാളി വിവാഹമോചനം നേടുന്നുവെങ്കിൽ അതൊരു കാര്യം. അങ്ങനെ വരുമ്പോൾ വിശ്വാസി സ്വതന്ത്രനാകും. തുടർന്നുള്ള ചോദ്യം, അങ്ങനെ അവിശ്വാസിയായ പങ്കാളി ഉപേക്ഷിച്ച വിശ്വാസിക്ക് രണ്ടാമത് വിവാഹം ചെയ്യാമോ എന്നാണ്. ഞാൻ വിശ്വസിക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പൗലോസ് അതിന് അനുവദിക്കുമായിരുന്നു എന്നത്രേ. ഇന്നും അതുപോലുള്ള സാഹചര്യത്തിൽ കർക്കശമായ ഒരു നിയമം കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഓരോ സന്ദർഭവും അതിന്റെ പശ്ചാത്തലത്തിൽ കാണേണ്ടതാണ്. ഇതുപോലൊരു അനുവാദം വിശ്വാസികൾ പോലും തെറ്റായി ഉപയോഗിച്ചു എന്ന് വന്നേക്കാം. അതിനുള്ള ഇടം കൊടുക്കാതെ വേണം ഇത് കൈകാര്യം ചെയ്യേണ്ടത്. 16 വാക്യം, സ്ത്രീയെ നീ ഭർത്താവിന് രക്ഷ വരുത്തുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? പുരുഷ നീ ഭാര്യയ്ക്ക് രക്ഷ വരുത്തും എന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഇതായിരിക്കണം ഭാര്യയുടെ ലക്ഷ്യം. രക്ഷിക്കപ്പെടാത്ത ഭർത്താവുള്ള അനേകം സഹോദരിമാരെ എനിക്കറിയാം. അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെടാത്ത ഭാര്യയുള്ള ഭർത്താക്കന്മാരുടെയും ലക്ഷ്യം ഈ പറഞ്ഞതായിരിക്കണം. അവരുടെ ജീവിതത്തിലെ പരമോന്നത ലക്ഷ്യം തന്റെ ജീവിത പങ്കാളിയെ രക്ഷയിലേക്ക് നയിക്കുന്നതായിരിക്കണം. 17 വാക്യം, എന്നാൽ ഓരോരുത്തന് കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഇങ്ങനെയാകുന്നു ഞാൻ സകല സഭകളിലും ആജ്ഞാപിക്കുന്നത്. തങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ആയിരിക്കാനാകുന്നു പൗലോസ് ജനങ്ങളെ ഉപദേശിക്കുന്നത്. സുവിശേഷം കേട്ട് അംഗീകരിച്ചതിനു ശേഷം അവർ വിവാഹബന്ധം വേർപെടുത്തി വെളിയിൽ വരരുത്. അവിശ്വാസിയായ പങ്കാളി സമ്മതിക്കുന്നു എങ്കിൽ അവർ വിവാഹബന്ധത്തിൽ തുടരേണ്ടതുണ്ട്. അതത്ര എല്ലാം കൊണ്ടും നല്ലത്. 18 മുതലുള്ള വാക്യങ്ങൾ. ഒരുത്തൻ പരിച്ഛേദനയോടോ വിളിക്കപ്പെട്ടുവോ, അഗ്രചർമ്മം വരുത്തരുത്. ഒരുത്തൻ അഗ്രചർമ്മത്തോടെ വിളിക്കപ്പെട്ടുവോ, പരിച്ഛേദന ഏൽക്കരുത്. പരിച്ഛേദന ഒന്നുമില്ല, അഗ്രചർമ്മവും ഒന്നുമില്ല. ദൈവകൽപ്പന പ്രമാണിക്കുന്നത് അത്രേ കാര്യം. ഒരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചുകൊള്ളട്ടെ. ഈ പ്രമാണത്തിന്റെ പ്രായോഗിക വശം പൌലോസ് ഇവിടെ വിശദീകരിക്കുന്നു. ജീവിതത്തിലെ മറ്റു ബന്ധങ്ങൾക്കും ഇത് ബാധകമാക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, താങ്കൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് പരിച്ഛേദനക്കാരുടെ കൂട്ടത്തിലുള്ളവനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇസ്രായേലിയൻ ആയിരുന്നെങ്കിൽ ഒരു യഹൂദേതരൻ ആകുവാൻ തുനിയരുത്. ഒരു യഹൂദേതരൻ ആകുന്നു എങ്കിൽ ഒരു ഇസ്രായേലിയനാകുവാനും ശ്രമിക്കരുത്. പരിച്ഛേദനയോ അഗ്രചർമ്മമോ ഒരു പ്രശ്നമല്ല, അതല്ല പ്രധാനപ്പെട്ട സംഗതി. ക്രിസ്തുവിനോടുള്ള അനുസരണമാകുന്നു പ്രധാനപ്പെട്ട വിഷയം. ഇസ്രായേലിനും അല്ലാത്തവനും ക്രിസ്തുവിൽ ഒന്നത്രേ. ഞാൻ ഇനിയും പറയുവാൻ പോകുന്നതിനോട് പലരും വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്ന് വന്നേക്കാം. ഇവിടെ പൌലോസ് പറയുന്നത് എന്തെന്നാൽ, താങ്കൾ ക്രിസ്തുവിനെ കണ്ടെത്തിയ അവസ്ഥ ഏതോ അവിടെ തന്നെ തുടരുക എന്നത്രേ. എന്ന് പറഞ്ഞാൽ പാപത്തിൽ തുടരുവാനല്ല കേട്ടോ, ദൈവനാമ മഹത്വത്തിനോ ആത്മീക വളർച്ചയ്ക്കോ സഹായിക്കാത്ത അവസ്ഥയിലും തുടരണമെന്നല്ല. പിന്നെയോ, ഈ കാര്യത്തിൽ ഒരു പ്രയോജനവും ചെയ്യാത്തതൊക്കെ മാറ്റണം എന്ന് ശഠിക്കരുതെന്ന്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ ഉടനെ പേരുമാറ്റണം എന്ന് ശഠിക്കുന്നതുകൊണ്ട് എന്താണ് വിശേഷം? ചില ഉപാധികൾ പറഞ്ഞ് നമുക്ക് ഫലിപ്പിക്കുവാൻ സാധിച്ചെന്ന് വന്നേക്കാം. ചില നല്ല ബിസിനസ്സുകാർ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ആദ്യം എന്നോട് വന്ന് പറഞ്ഞു, തങ്ങളുടെ ബിസിനസ് പൂട്ടിയിട്ട് പൂർണ്ണ സമയം സുവിശേഷ വിലയ്ക്ക് ഇറങ്ങുവാൻ പോകുകയാണെന്ന്. അതിന് വിളിയുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ, നല്ല കാര്യം. എന്നാൽ ഇദ്ദേഹത്തിന് ദൈവം നൽകിയിരിക്കുന്ന വരം ഒരു ബിസിനസ്സുകാരനായിരിക്കുവാനാകുന്നു എങ്കിൽ അതിൽ തുടരുന്നതല്ലേ നല്ലത്? അവിടുത്തെ വിജയം കൂടുതൽ സുവിശേഷകരെ അയക്കുവാൻ താങ്കളെ സഹായിക്കില്ലേ? വിളി ദൈവത്തിന്റേതാണ്, ക്രിസ്തുയേശുവിൽ രക്ഷയ്ക്കായിട്ടുള്ളതാണ്. ഏതവസ്ഥയിലിരിക്കുമ്പോഴാണ് വിളി വന്നത്, ആ നിലയിൽ തുടരുക. ഏതവസ്ഥയിലും ദൈവത്തോടുള്ള അനുസരണമാകുന്നു പ്രധാനപ്പെട്ടത്. 21-ഉം 22-ഉം വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ വായിക്കുന്നത്, നീ ദാസനായി വിളിക്കപ്പെട്ടുവോ, വ്യസനിക്കരുത്. സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രൻ ആകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. അക്കാലങ്ങളിൽ അടിമകളും സ്വതന്ത്രരും ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ഒരു അടിമയോ ഒരു ശുശ്രൂഷകനോ ആയിരുന്നെന്നാൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു വരുവാൻ ചിന്തിക്കരുത്. അതായത്, താൻ തന്റെ യജമാനനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിച്ച് വെളിയിൽ വരുന്ന അവസ്ഥ. പല ഭവനങ്ങളിലും ഭർത്താക്കന്മാർ കർത്താവിന്റെ ഭാഗത്തേക്ക് കടന്നു വരാത്തത് ഭാര്യമാരുടെ തെറ്റായ ചിന്താഗതിയാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെങ്കിലും ആകട്ടെ, തങ്ങൾ എത്രയേറെ പ്രാർത്ഥനയ്ക്കും കൂട്ടത്തിനും പോകാമോ, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന ചിന്ത. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാർ, ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് എന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾക്കൊരു കുടുംബം തന്നത് ദൈവമാണ്. അതിനെ തകർക്കാൻ ഒരു കാരണവശാലും നിങ്ങളെ ദൈവം അനുവദിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങും പോകുവാൻ സ്വാതന്ത്ര്യമില്ലെങ്കിലും സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ആ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ ഒരു നല്ല ഭാര്യയായി, നല്ല മാതാവായി, ദൈവപൈതലായി പ്രവർത്തിക്കൂ. ദൈവമാകുന്നു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നോർക്കണം. നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഏറ്റവും നല്ല സുവിശേഷ വേല സ്വന്തം കുടുംബത്തിലാണ്. കുടുംബത്തെ നേടാതെ ലോകം മുഴുവൻ നേടിയാൽ എന്താണ് വിശേഷം? അതുകൊണ്ട് ആ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുക, അവനോട് പ്രാർത്ഥിക്കുക. 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇനിയും ആർക്കെങ്കിലും അടിമയായിരിക്കരുത്. ഇതുവരെ പറഞ്ഞു വന്നതിൽ നിന്നും വ്യത്യസ്തമായി തോന്നുന്നു? 24-ാം വാക്യം, സഹോദരന്മാരെ ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. ഇതത്ര ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ, താൻ രക്ഷിക്കപ്പെട്ട അവസരത്തിൽ ഏതൊരു സാഹചര്യത്തിലായിരുന്നുവോ, എന്ത് ചെയ്തുകൊണ്ടിരുന്നുവോ, ആ സ്ഥിതിയിൽ ദൈവത്തോടുള്ള ബന്ധം ശരിയായ വിധത്തിൽ പുലർത്തിക്കൊണ്ട് തുടരുവാൻ ശ്രമിക്കുക. എന്നുകൊണ്ട് തെറ്റിയണമെന്നല്ല, ഒന്നാമത്തെ സ്ഥാനം ദൈവത്തിന് തന്നെ നൽകണം. ദൈവസന്നിധിയിൽ വസിക്കട്ടെ. രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ സാഹചര്യം ദൈവത്തിന് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുവാൻ അനുവദിക്കാത്തതാണെങ്കിൽ ആ വ്യക്തി സാഹചര്യം മാറ്റണം. അതത്രേ അവിടുത്തെ അർത്ഥം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ അവസ്ഥ എന്താണ്? പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ വിളിച്ച വിളിക്കായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ വിളിയനുസരിച്ച് അവിടുത്തെ ഹിതം പ്രവർത്തിച്ച് മുൻപോട്ട് പോകാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം, അവിടുത്തെ കരുതലിനായി സ്തോത്രം, അവിടുത്തെ കൃപയിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
കാത്തു കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ, നിൻ നാളിനായി, നിൻ വരവിൻ ഭാഗ്യമോർത്താൽ ആനന്ദമെന്താനന്ദം. ലക്ഷ്യമെല്ലാം കാണുന്നേ എൻ മൽപ്രിയ മണാളനെ,
എന്നുമേ ജേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിയ.
ജീവിതാന്ത്യത്തിൽ ലക്ഷ്യമെല്ലാം കാണുന്നേ എൻ മൽപ്രിയ മാണാളനെ,
എന്നുമേ ജേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിയ.
സ്വർഗീയന്മാർക്കിപ്പുരി ആശിപ്പാരെന്തുള്ളപ്പാ, സ്വർഗീയമാം സൗഭാഗ്യങ്ങൾ അപ്പുരേ ഞാൻ കാണുന്നേ. ലക്ഷ്യമെല്ലാം കാണുന്നേ എൻ മൽപ്രിയ മാണാളനെ,
എന്നുമേ ജേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിയ.
പകൽ നിൻ വേല ചെയ്തു ജീവനെ വേടിഞ്ഞവർ, രാപ്പകൽ ഇല്ലാത്ത രാജ്യേ രാജനായി വാണിടുമേ. ലക്ഷ്യമെല്ലാം കാണുന്നേ എൻ മൽപ്രിയ മാണാളനെ,
എന്നുമേ ഖേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിയ.
എൻ പ്രിയ നിൻ പ്രേമമെന്നിൽ ഏറിടുന്നേ നാൾക്കുനാൾ, നീ എൻ സ്വന്തം ഞാൻ നിൻ സ്വന്തം മാറ്റമറിയിനില്ലൊട്ടും.
ലക്ഷ്യമെല്ലാം കാണുന്നേ എൻ മൽപ്പ.